2025 ഒക്ടോബർ 26 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ദേവസ്വം ബോർഡുകളിൽ അടിമുടി മാറ്റം വേണം. പ്രത്യേക ലേഖകൻ എഴുതുന്നു, ദേവസ്വം ബോർഡുകൾ ഉടച്ചു വാർക്കണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു. പ്രധാന ചുമതലകളിൽ IAS ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതി രാജിവെക്കണമെന്നും കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന്, സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കണ്ണി മാത്രമാണ്. ദേവസ്വം ബോർഡിൽ പല പദവികളുണ്ടെങ്കിലും ഒന്നിച്ചു നിന്നാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇതിലെ കണ്ണികളാണ്. ദേവസ്വം ബോർഡ് ഉടച്ചു വാർക്കണം. ഈ സിസ്റ്റം പരാജയമാണ്. രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളുടെയും സ്ഥാനമാനങ്ങൾ കിട്ടാത്തവരുടെയും ഇടമായി ദേവസ്വം ബോർഡുകൾ മാറി. അവർക്ക് എന്ത് പ്രവർത്തന പരിചയം? അതിന് മന്ത്രിയെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല. 3 മന്ത്രിമാർ ഭരിക്കേണ്ട വകുപ്പുകളാണ് വാസവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. വിനയമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. രാജിവെക്കേണ്ടത് മന്ത്രിയൊന്നുമല്ല, ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ബോർഡ് മെമ്പർമാരാണ്. ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? ഈ സിസ്റ്റം എല്ലാം പിരിച്ചുവിട്ട് IASകാരനെ സെക്രട്ടറിയാക്കി വെക്കണം. ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറുമൊക്കെ IASകാരാകണം. മന്ത്രിയുടെ കയ്യിൽ താക്കോലിരിക്കണം. ചെയർമാൻ പദവിയിൽ രാഷ്ട്രീയക്കാരാകട്ടെ, അവരെ ഒഴിവാക്കാൻ പാടില്ല. പക്ഷേ ഉയർന്ന പോസ്റ്റിൽ IASകാർ വരണം. അതിൻ്റെ കടിഞ്ഞാൻ മന്ത്രിക്കും നൽകണം. അങ്ങനെ വന്നാൽ ഒരു അഴിമതിയും നടക്കില്ല. ഇപ്പോഴുള്ള പല ഉദ്യോഗസ്ഥർക്കും യോഗ്യത പോലുമില്ല. അടിയന്തരമായി കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഉടച്ചു വാർക്കണം. മലബാർ ദേവസ്വം ബോർഡിൽ 1000-ലധികം ക്ഷേത്രങ്ങളുണ്ട്. പലയിടത്തും സാമ്പത്തിക ശേഷി കുറവാണ്. ഗുരുവായൂരിനും ഒരുപാട് പണമുണ്ട്. ഇതെല്ലാം ബാങ്കിലിട്ടിട്ട് ആർക്ക് പ്രയോജനം? അതെല്ലാം പ്രയോജനകരമായി മാറ്റണം. തിരുവിതാംകൂർ ബോർഡിൽ 1251 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 51 ക്ഷേത്രം മാത്രമേ സ്വയം പര്യാപ്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിലനിൽക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. മലബാറിലും ഒരു രക്ഷയുമില്ല. ഇതെല്ലാം ആളുകൾക്ക് പ്രയോജനകരമായ രീതിയിൽ മാറ്റണം. കേരളം മുഴുവനായും ഒന്നല്ലെങ്കിൽ 2 ദേവസ്വം ബോർഡുകൾ, അതല്ലേ ഭരണ സൗകര്യവും. ഈ രീതിയിലാക്കി IASകാരെ പോസ്റ്റ് ചെയ്താൽ ഒരു മോഷണവും നടക്കില്ല. ഇപ്പോഴുള്ള ഏത് ദേവസ്വം ബോർഡിലെ രജിസ്റ്റർ പരിശോധിച്ചാലും സ്റ്റോക്കും രജിസ്റ്ററും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. അമ്പലങ്ങളിലെ വരവിന്റെ പകുതി പോലും കണക്കിലുണ്ടാകുകയില്ല. ഈ തട്ടിപ്പ് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇതെല്ലാം ഒരു നിമിത്തം പോലെ അയ്യപ്പൻ കൊണ്ടുവന്നതാണ്. അയ്യപ്പ സംഗമത്തോടെ NSSഉം SNDPയുമായുള്ള അകലം കുറഞ്ഞു. NSS കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ തുടങ്ങി. പരസ്യമായി മറുപടി പറയുന്നില്ലെങ്കിലും എല്ലാം മനസ്സിലുണ്ട്. ന്യൂനപക്ഷ പീഡനവും പ്രീണനവും കടന്ന് വളരെ കയറി. ഇതിനെതിരെ ഭൂരിപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം ഇവിടെ അനിവാര്യമാണെന്ന ചിന്ത NSS നേതൃത്വത്തിനും അനുയായികൾക്കും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പൊതുവെ ജാതിയും വർഗീയതയും ഒക്കെ വർദ്ധിക്കുകയാണല്ലോ. വളരെ ശക്തമായി വർദ്ധിച്ചു. വർദ്ധിക്കേണ്ട സാഹചര്യം വന്നു. കാരണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടി. ആനുപാതികമായി നമുക്ക് ഉയർന്നതെന്ന് പറയാം. പക്ഷേ മറ്റുള്ളവരുമായി നോക്കുമ്പോൾ പണ്ടുള്ളതിൽ നിന്ന് ഒരുപാട് കാലം അകലെയായി. ന്യൂനപക്ഷക്കാർ ന്യൂനപക്ഷ പദവി എന്ന് പറഞ്ഞ് ഒന്നായി നിന്നുകൊണ്ട് അവർ നന്നായി. രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും പിടിമുറുക്കി. മുസ്ലിം ലീഗിനെ പണ്ട് നെഹ്റു വിശേഷിപ്പിച്ച ചത്ത കുതിര എന്നാണ്. ആ നെഹ്റുവിൻ്റെ കോൺഗ്രസ്സുകാർ ആ കുതിരപ്പുറത്തല്ലേ കയറി സെക്രട്ടേറിയറ്റിൽ എത്തുന്നത്. മുസ്ലിം ലീഗ് ഒരു മതേതര കോമഡിയാണെന്ന് പറയാൻ കാരണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം കൂട്ടായ്മ എന്നാണ്. ആ മുസ്ലിം കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് അത് മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്. വഖഫ് ബോർഡിൻ്റെ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്കും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ കടമ എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധനാണ്? ഒരിക്കലുമല്ല. മുസ്ലിങ്ങൾ എത്രയോ നല്ല ആളുകളുണ്ട്. പലരുമായി അടുത്ത ബന്ധവുമുണ്ട്. കൊല്ലത്തുകാരൻ നിസാറാണ് വർഷങ്ങളായി ഞങ്ങളുടെ അഡ്വക്കേറ്റ്. മുസ്ലിങ്ങൾക്കിടയിലെ തീവ്രവാദികളെയാണ് എതിർക്കുന്നത്. യഥാർത്ഥ മുസ്ലിങ്ങളോട് എല്ലാവർക്കും സ്നേഹമാണ്. നബി പറഞ്ഞത് താൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അയൽവക്കത്തുകാരനും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരക്കി, അവൻ കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ടേ ഉറങ്ങാവൂ എന്നാണ്. ഞാൻ മലപ്പുറത്ത് പോയിട്ട് നമ്മുടെ സമുദായത്തിന് ഒരു പള്ളിക്കൂടം തന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ വർഗീയതവാദിയാക്കി. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞെന്ന രീതിയിൽ വളച്ചൊടിച്ചു. മുസ്ലിങ്ങളെ ഞാൻ കടന്നാക്രമിച്ചെന്നും പറഞ്ഞു. മുസ്ലിങ്ങളെ ഒരിക്കലും ഞാൻ ആക്രമിക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഇത്തരം നയങ്ങളെയാണ് എതിർക്കുന്നത്. 3 ടൈമിലും പിണറായി മുഖ്യമന്ത്രിയാകുമെന്ന് പറയാൻ കാരണം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇടതുപക്ഷത്തിന്റെ ഗുണകരമായ ഭരണം കൊണ്ടല്ല, UDF വളരെ ദുർബലമാണ്. അത് പറയാൻ കാരണം ഇന്ന് BJP ശക്തമായിട്ട് വളർന്നു കഴിഞ്ഞു. മാത്രമല്ല BJP വളരാൻ കൂടുതൽ സഹായകരമാകുന്നത് മുസ്ലിങ്ങളുടെ കടന്നുകയറ്റവും അവരുടെ ആധിപത്യവും ഇതര മതങ്ങളിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പലരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അടുത്ത വർഷം ത്രികോണ മത്സരം ശക്തമായിരിക്കും. ആ ശക്തിയുടെ ഗുണം കിട്ടുന്നത് LDFനായിരിക്കും. അത് പിണറായി നയിക്കുന്ന LDFനാണോ? അതെ. പിണറായി നയിക്കാത്തൊരു എൽ ഡി എഫിന് ഇവിടെ വട്ടപൂജ്യമായിരിക്കും കിട്ടാൻ പോകുന്നത്. പിണറായി മുഖ്യമന്ത്രിയായി ഇവിടെ ഭരിക്കാനാണ് ജനം ഇഷ്ടപ്പെടുന്നത്. പിണറായി നല്ല നേതൃപാടമുള്ള നേതാവാണ്, ആജ്ഞാശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ അനുസരിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും പിണറായിക്കുണ്ട്. എൻ എസ് എസ് സമദൂരം എന്ന നിലപാട് ശരി ദൂരം എന്നാക്കി. എസ് എൻ ഡി പി യോഗത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്? ശരി ആര് ചെയ്യുന്നുവോ അവരോടൊപ്പം നിൽക്കും. ഇപ്പോൾ ആരുടെ ഒപ്പമാണ്? എൽ ഡി എഫിന് പൂർണ്ണ പിന്തുണയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നാധിഷ്ഠിതമായി നിൽക്കുന്നു. ചില കാര്യങ്ങളിൽ എൽ ഡി എഫിനോട് യോജിപ്പും മറ്റ് ചില കാര്യങ്ങളിൽ വിയോജിപ്പുമുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിനെ വിമർശിച്ച് സംസാരിച്ചത് എന്ത്? അദ്ദേഹം വലിയ ലെവലാണെന്നാണ് പറയുന്നത്. സ്വഭാവത്തിലും വ്യക്തിത്വത്തിലുമൊക്കെ ഫ്യൂഡൽ മാടമ്പി സ്വഭാവമാണ്. കെ എസ് ആർ ടി സി ബസ്സിൽ രണ്ട് കുപ്പി കടന്നതിന് ചാനലുകാരെയും വിളിച്ച് വലിയ മഹാത്മ്യമായി കാണിക്കുകയാണ്. ഇതൊക്കെ വെറും അല്പത്തരമാണ്. അദ്ദേഹത്തിന്റെ പദവി തന്നെ പിണറായിയുടെ ഔദാര്യമല്ലേ? കോൺഗ്രസ് നേതാക്കളോടും എതിർപ്പാണോ? പ്രത്യേകിച്ചും വി ഡി സതീശനോട്? അദ്ദേഹത്തിന്റെ സംസാരത്തിലും ധിക്കാരവും ധാർഷ്ട്യവും പ്രകടമാണ്. തന്നെക്കാൾ പ്രായമുള്ള പിണറായിയോട് പോലും സംസാരിക്കുന്നത് വിരൽ ചൂണ്ടിയാണ്. കെ പി സി സി എന്ത് പറഞ്ഞാലും എതിർ അഭിപ്രായം പറയുമായിരുന്നു. അങ്ങനെ സ്വന്തം പാർട്ടിയിലുള്ള ആളെ വെട്ടി നിർത്തി നേതാവായ ആളാണ്. ഗുരുത്വദോഷമുണ്ട്, അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതും. ഞാനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതാണ്, എന്നെ സന്ദർശിക്കാൻ അനുവാദം നൽകിയിരുന്നതുമാണ്. പ്രതിപക്ഷ നേതാവായതോടെ ധിക്കാരപരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു. കോൺഗ്രസിന് നിയമസഭ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് കവിടി നിരത്തി നോക്കേണ്ടി വരും. ഇപ്പോൾ ജംബോ കമ്മിറ്റിയാണ്, അവർക്ക് പോലും അറിയില്ല ആരാകണമെന്ന്. കോൺഗ്രസിൽ ആരെ എപ്പോൾ കാലു വരുമെന്ന് പറയാൻ പറ്റില്ല. യോഗത്തിലും ട്രസ്റ്റിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടു. എന്തു തോന്നുന്നു? കേസും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ഇങ്ങനെ പോകുന്നു. പിന്നീട് കാര്യം, ഈഴവനും എസ് എൻ ഡി പിയും ഉണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ എനിക്ക് സാധിച്ചു. എവിടെ ചെന്നാലും എന്നെയും സമുദായത്തെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതെനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്ന ഊർജ്ജമാണ്.